പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 43-ാം ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും സ്നേഹ വന്ദനം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൻ്റെ മക്കളാകുന്ന നമ്മെ തൻ്റെ കൃപയാൽ കൺമണി പോലെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പദവിയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്നോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളത്. ദൈവത്തെ ഒരു നോക്ക് കണ്ട് തൊഴുതു വരുവാൻ മനുഷ്യന് എത്ര വലിയ പരിശ്രമങ്ങളാണ് നടത്തുന്നത്. തീർത്ഥാടനങ്ങൾ നടത്തുന്നു, മലകൾ കയറുന്നു, നോമ്പ് നോൽക്കുന്നു, നേർച്ചകൾ നേരുന്നു, അങ്ങനെ എന്തെല്ലാം പ്രയത്നങ്ങൾ ആണ് ദൈവത്തെ കാണാൻ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. ഇവിടെ സർവശക്തനായ ദൈവം തന്നെ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുന്നു എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാനാണ് ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൃപാലു എന്നാണ്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14:23 വാക്യം ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവനുടെ വചനം പ്രമാണിക്കുന്നു, എന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുന്നു. ഈ പുസ്തകത്തിലെ എഴുത്തുകാരനായ യോഹന്നാൻ സെബദിയുടെ മകനും യാക്കോബിൻ്റെ സഹോദരനുമാണ്. യോഹന്നാൻ 90 ഈ പുസ്തകം എഴുതി എന്ന് അനുമാനിക്കുന്നു. 7:26 മുതൽ 7:30 വരെയുള്ള 4 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. യേശു സ്നേഹപൂർണനെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നും വ്യക്തമാക്കുകയാണ് ഈ പുസ്തക രചനയുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രൻ എന്നുള്ള നിലയിലാണ്. യോഹന്നാൻ സുവിശേഷം 1:1-3 വാക്യങ്ങളിലും 9:35-38 വാക്യങ്ങളിലും 10:30 14:9-11 വാക്യങ്ങളിലും അത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങൾ മത്തായി യഹൂദന്മാരെ ലക്ഷ്യം വെച്ചും മാർക്കോസ് റോമക്കാരെ ലക്ഷ്യം വെച്ചും ലൂക്കോസ് യവനക്കാരെ ലക്ഷ്യം വെച്ചും, എന്നാൽ യോഹന്നാൻ വിശ്വാസികളായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചും ഓ സുവിശേഷം എഴുതുവാനിടയായി തീർന്നു. യോഹന്നാൻ ദൈവമക്കളായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ സുവിശേഷം എഴുതി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ഏറ്റവും സ്നേഹിച്ച, സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്ന മറുപേരിൽ വിളിക്കപ്പെട്ട യോഹന്നാൻ അപ്പസ്തോലൻ ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വലിയ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ കൽപ്പനയെ തിരസ്കരിച്ച യോഹന്നാൻ അപ്പസ്തോലനെ തിളച്ച എണ്ണയിലിടുകയും യോഹന്നാൻ ആ തിളച്ച എണ്ണയിൽ വീണപ്പോൾ എണ്ണയുടെ ചൂട് നഷ്ടപ്പെട്ട് അത് തണുത്തു പോയപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി ഞെട്ടി വിറച്ചു പോയെന്നും പിന്നീട് ആ എണ്ണയിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് പത്മോസ് എന്ന ഈജിയൻ കടലിടുക്കിലുള്ള പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തി എന്നുമാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ആ ഭയാനകമായ ഏകാന്ത ദ്വീപിൽ 1 വർഷം ചെലവഴിച്ചതിന് ശേഷം മടങ്ങി വന്ന യോഹന്നാൻ സ്തോത്രം സുവിശേഷങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതാനിടയായി തീർന്നു. ബൈബിളിൽ അപ്പസ്തോലനായ പൗലോസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് യോഹന്നാൻ അപ്പസ്തോലനാണ്. 3 ലേഖനങ്ങൾ, 1 വെളിപ്പാട് പുസ്തകം, 1 സുവിശേഷം എന്നിങ്ങനെ 5 പുസ്തകങ്ങൾ യോഹന്നാനാൽ എഴുതപ്പെട്ടവയാണ്. പത്മോസ് ദ്വീപിൽ നിന്ന് മടങ്ങി വന്ന യോഹന്നാൻ സുവിശേഷത്തിനായി വീണ്ടും ദീർഘകാലം പ്രയോജനപ്പെട്ട് അവസാനം 100 സ്തോത്രം ഓ ഹല്ലേലൂയ ഒരു സ്തോത്രം തൻ്റെ ആയുസ് തികച്ച് സ്വാഭാവിക മരണത്തിലൂടെ ദൈവത്തോട് ചേർക്കപ്പെട്ട ഏക അപ്പസ്തോലൻ എന്ന് ഓ ചരിത്രം വ്യക്തമാക്കുക. മറ്റപ്പസ്തോലന്മാരൊക്കെയും രക്തസാക്ഷികളായി മരണം വരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച അരുമനാഥനായ യേശുവിന് വേണ്ടി ഓ അവൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ജീവൻ ചെലവഴിച്ച് അവസാന ആയുസ് തികച്ച് ദൈവസന്നിധി ചേരാനുള്ള ഭാഗ്യം ലഭിച്ച യോഹന്നാൻ അപ്പസ്തോലനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ തിരുവചന ഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. യോഹന്നാൻ 14:23, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യുന്നു എന്ന്. അത് പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ച സൃഷ്ടാവായവൻ ആദാമ്യ സന്തതിയായ മനുഷ്യരോട് കൂടെ വാസം ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ്. ഓ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഓ ആദാമിനോ ഹവ്യയോടും കൂടെ വൈകുന്നേരങ്ങളിൽ ഏതൻ തോട്ടത്തിൽ ഇറങ്ങി അവരോട് കൂടെ നടകൊള്ളുവാൻ ഇഷ്ടപ്പെട്ട ദൈവം, മനുഷ്യനോടുള്ള കൂട്ടായ്മ ആഗ്രഹിച്ച ദൈവം. എന്നാൽ മനുഷ്യൻ ഹല്ലേലൂയാ ഓ ആദി മുതൽ ദോഷമുള്ള ഹൃദയത്തിന് ഉടമയായിട്ട് ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാതെ പാപത്തിൽ വീണ് ഓ ഹലലി ആത്മീയ മരണം വരിച്ച് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, ദൈവത്തെ ഒരു നാളും കാണാൻ കഴിയാതെ വണ്ണം ഓ പാപച്ചേറ്റിൽ നീന്തി തുടിക്കുമ്പോൾ ഓ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താണഭൂമിയിലേക്ക് അയച്ചിട്ട് ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ ഹല്ലേലൂയ 14:23 പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഓ ഹലൽ ദൈവം നിന്നോട് കൂടെ വസിക്കണമെന്ന് നിനക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദിനംതോറും ദൈവത്തിൻ്റെ വചനം വായിച്ചും ധ്യാനിച്ചും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ അതിപ്രധാനമായ സ്ഥാനം നൽകിക്കൊണ്ട് ആ വചനത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ രൂപാന്തരത്തിന് വേണ്ടി കർത്താവ് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ വചനത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രമാണിക്കുവാൻ ജീവിത ഏറ്റവും പ്രധാനമേറിയ ലക്ഷ്യമാക്കി തീർക്കുമെങ്കിൽ ആ കർത്താവ് നമ്മോട് കൂടെ വന്നു വസിക്കുവാൻ ഇടയായി തീരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന എൻ്റെ അരുമനാഥൻ്റെ സ്വരം എനിക്ക് കേൾക്കണം, എനിക്ക് അവൻ്റെ വഴിയിലൊന്ന് നടക്കണം, എനിക്ക് അവൻ്റെ ഇഷ്ടമൊന്ന് ചെയ്യണം, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് എനിക്ക് ഒന്ന് ഹല്ലേലൂയ എൻ്റെ ശിഷ്ടായുസ് കഴിക്കണമെന്ന് ഏക ആഗ്രഹം ആരിലുണ്ടോ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനോടുകൂടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം അവനോടുകൂടെ വാസം ചെയ്യുകയും അവൻ്റെ മുമ്പിലുള്ള ജീവിതം പിമ്പിലത്തേതിനേക്കാൾ മഹത്വപൂർണമാക്കി തീർക്കുകൊണ്ട് സർവശക്തൻ അവനോട് കൂടെ വസിച്ച് അവനെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവം അത്രേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാനോ ഞാനോ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്തവൻ ഇന്ന് പകൽ മാറാത്ത സാന്നിധ്യമായി നമ്മുടെ മധ്യ വന്നു വസിക്കാൻ അവൻ താല്പര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ പ്രതിസന്ധികൾ മാറിപ്പോകും, അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ രോഗങ്ങൾ വഴിമാറും, അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ വഴിമാറും, അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഭിന്നതകൾ വഴിമാറും, അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ കഷ്ടങ്ങൾ വഴിമാറും. നീ കാൽവരിയിൽ യേശു ക്രൂശു വഹിച്ചതുപോലെ ക്രൂശ് വഹിക്കേണ്ടി വന്നാൽ പോലും അത് അല്പമണിക്കൂറത്തേക്ക് മാത്രമായി തീരുകയും പിന്നത്തേതിൽ അവൻ തന്നെ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുകയും ചെയ്യുന്ന ദൈവമാകാൻ നമുക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ ആജ്ഞ അനുസരിച്ച് തിരുവിഷ്ടം പോലെ നടക്കുവാൻ നമ്മൾ തന്നെ പൂർണ്ണമായി സർവശക്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമെന്നുള്ള ഏറ്റവും ആഴമേറിയ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷ ഇവിടെ വിരാമം കുറിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എളിയവൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ ഭവനത്തിലേക്ക് അവൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ, ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഉൾക്കരത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണമേ. ഓ പാപത്തിൻ്റെ ചേറ്റക്കുഴിയിലായിരിക്കുന്നവരെ ഈ വചനം നിമിത്തം കൈപിടിച്ചതിൽ കരയേറ്റി നിത്യജീവന്റെ കൂട്ടായ്മയിലേക്ക് സ്വർഗത്തിലെ ദൈവം നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് നാഥാന്യങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പകലൊരു അനുഗ്രഹത്തിൻ്റെ പകലാകട്ടെ, ഈ ദിവസം ദൈവപ്രവൃത്തിയുടെ ദിവസമാകട്ടെ. അങ്ങ് ഞങ്ങളോട് കൂടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് പകരം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പകലായി തീരുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരെങ്കിലും ഞങ്ങളുടെ ദൈവം സർവശക്തനാകെ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കൃപകളാൽ പൊതിയേണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.